الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد التكبير هذا من الأغنية اللي كان لدى إلواتي ونبدامته مسألة يعني
قال المؤلف رحمه الله التكبير ثم يستفتر الصلاة بقوله الله أكبر وهو ركن لقوله صلى الله عليه وسلم مفتاح الصلاة الخضوع وتحريمها التكبير وتحليلها التسليم
التكبير تكبير دبرني الله أكبر دبرين ثم يستفتح الصلاة بقوله الله أكبر الله أكبر إن برنيون لد اسكار ما عرم بك اسكار تورنجان ورمو دل وهو ركن إذ ركنا تكبير الفعلي كان با رند كاريم قلن الله أكبر إن دل نبريم الله أعظم അല്ലാഹ് അജൽ ഒന്നും പറ്റില്ല ഇതേ വാക്ക് തന്നെ പറയണം പ്രത്യേകം പറയാൻ കാരണം ചില ഉപഹാക്കളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം രണ്ടാമത്തെ കാര്യം സാധിക്കുമെങ്കിൽ നിന്നുകൊണ്ട് പറയണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഇമാം റുക്കൂഇലാണെന്ന് കണ്ടു അപ്പോടി വരും അല്ലാഹു അക്ബർ കുനിഞ്ഞുകൊണ്ടാണ് അവൻ തക്ബീർ കെട്ടുന്നത് കൈ കെട്ടുന്നത് അവൻ കുനിഞ്ഞുകൊണ്ടാണ് നിന്നുകൊണ്ട് തന്നെ തക്ബീർ കെട്ടണം കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട് ഇദാ ഖുംത ഇലാ സ്വലാത്തി ഫകബ്ബർ നിസ്കാരത്തിന് നീ നിന്ന് കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലുക ലഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഫ്താഹു സ്വലാത്തി الطهور او مفتاح الصلاه الطهور اسكارത്തിന്റെ താക്കോൽ الطهور الطهور എന്നാൽ ശുദ്ധിയാകല വുദു എടുക്കല കാരണം اسكارത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാളെ തടയുന്നത് എന്താണ് അശുദ്ധിയാണ് അപ്പോൾ ആ വിലക്ക് തുറക്കണമെങ്കിൽ അയാൾ വുദു എടുക്കണം വുദു എടുത്താൽ അതോടുകൂടി اسكارത്തിനുള്ള വിലക്ക് നീങ്ങി ഇനി നിസ്കരിക്കണം وتحريمها التكبير هذه التحريم تكبيرا تحريم എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോട് കൂടി ഇതുവരെ നിനക്ക് അനുവദനീയമായിരുന്ന പല കാര്യവും ഇനി ഹറാമായി അല്ലേ സംസാരിക്കാൻ പാടില്ല തിരിഞ്ഞങ്ങോട്ടും കൂടി നടക്കാൻ പാടില്ല ഖിബ്ല കേറത്തിൽ നിൽക്കണം കുറേ കാര്യങ്ങൾ നിനക്ക് ഹറാമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല അല്ലെ ഇതൊക്കെ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പറയും ചിരി ഭക്ഷണം ആ സംസാരം അപ്പോൾ വതഹ്രീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം തഹ്രീമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തഹ്ലീൽ അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം സലാം കൂട്ടുന്നതോടുകൂടി നിനക്ക് ഇതൊക്കെ ഹലാലായി അതിന് നിനക്ക് സംസാരിക്കാം നടന്നു പോകണമെങ്കിൽ നടന്നു പോവാ കാര്യങ്ങൾ ചെയ്യാം സംസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്നു ഇതാണ് ആ ഹദീസിന്റെ ശുദ്ധീകരണം ولا يرفع صوته بالتكبير في كل الصلوات എല്ലാ നിസ്കാരങ്ങളിലും അവൻ തക്ബീറിന്റെ ശബ്ദം ഉയർത്താൻ പാടില്ല ഇല്ല ഇദാ കാന ഇമാമൻ ഇമാമാണെങ്കിൽ ഒഴികെ ഇല്ല ഇദാ കാന ഇമാമൻ ഇമാമാണെങ്കിൽ ഒഴികെ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളാണെങ്കിൽ അവന് തക്ബീർ ഉറക്കെ ചൊല്ലാം അല്ലെ പൊതുവെ ഇസ്ലാമിലെ അടിസ്ഥാനം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാനം രാവിലെയുള്ള നിസ്കാരങ്ങളൊക്കെ പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളാണ് രാത്രിയുള്ള നിസ്കാരങ്ങളൊക്കെ പൊതുവെ ജഹ്റിയത്താണ് ഉറക്കവും നിസ്കാരം മഗ്രിബ് ഇശ ഫജ്ർ ഫജ്റുള്ള സുബ്ഹി എന്നൊഴിവാണ് രാവിലെയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം പൊതുവെ ഉച്ചത്തിൽ ഓതലാണ്, പതുക്കെ ഓതാണ്. എന്നാൽ രാവിലത്തെ നിസ്കാരങ്ങളോ ദുഹർ ആസർ അതുപോലെ തന്നെ ദുഹാ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ ഒക്കെ പതുക്കെയാണ് പൊതുവെ. ചിലത് വേറിട്ട നിയമങ്ങളുണ്ട്. ഇമാമാണെങ്കിലല്ലാതെ അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ പറയരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ നിസ്കാരത്തിന് വന്ന് എല്ലാവരും നിസ്കരിക്കുന്നുണ്ടാവും, ഇയാൾ നിസ്കാരത്തിന് കേട്ട് അള്ളാഹു അക്ബർ എന്നാണ്. ചിലപ്പോൾ നിസ്കരിക്കുന്ന മറ്റേ ആള് വിചാരിക്കും ഇമാമ് തക്ബീർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരാൾ പിന്നിൽ വന്ന് അള്ളാഹു അക്ബർ, ഞാൻ ഒന്ന് റുക്കൂന്ന് എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പോയി. കാരണം ഇമാമ് തക്ബീർ പറഞ്ഞതായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക.
أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
ഇമാമിനല്ലാതെ മറ്റുള്ള ആളുകൾ തക്ബീറിന്റെ ശബ്ദം ഉയർത്താൻ പാടില്ല. ഒപ്പം നിസ്കരിക്കുന്ന ആളുകളെ അത് പ്രയാസപ്പെടുത്തുകയും ചെയ്യും. ശരി, ഇമാം അല്ലാത്ത ആള് ഒച്ചത്തിൽ തക്ബീർ ഇല്ല എന്നുള്ളത് അത് അതിരി കൗശലാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്, അതായത് തക്ബീർ ചൊല്ലുന്ന സന്ദർഭത്തിൽ ചുണ്ട് അനക്കാതെ നാവ് അനക്കാതെ തക്ബീർ ചൊല്ലാം. ചില ആളുകൾ കാണാം, പിന്നെ മുഴുവൻ സമയം അവന്റെ ചുണ്ടനങ്ങില്ല നാവുകനങ്ങില്ല. യഥാർത്ഥത്തിൽ അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നാവ് ചലിപ്പിക്കണം അവന് സ്വയം കേൾക്കുന്ന രൂപത്തിൽ. ഇങ്ങനെ അവന് കേൾക്കണം, ചുണ്ട് അനക്കാതെ ഇങ്ങനെ വെക്കരുത്, കൂട്ടി വെക്കരുത്. അത് ഖിറാഅത്ത് എന്ന് പറയാൻ പറ്റില്ല. ഖിറാഅത്ത് ആവണമെങ്കിൽ അവൻ ചുണ്ട് അനക്കണം. പല പണ്ഡിതന്മാരും ഈ കാര്യം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ويجوز تبليغ المؤذن تكبير الامام الى الناس. امام تكبير ചൊല്ലുന്ന സന്ദർഭത്തിൽ അത് പിന്നിലുള്ളവരെ കേൾപ്പിക്കുക എന്നത് മുഅദ്ദിന് അനുവദനീയമാണ്. ഈ മുഅദ്ദിന് പറഞ്ഞു എന്നാലും കേൾക്കില്ലെങ്കിൽ നടുവിൽ വേറൊരാൾക്കും കൂടി പറയാം. ആളുകൾ ഇങ്ങനെ വലിയ നിസ്കാരം ആണെന്ന് വിചാരിക്കാം, മൈക്കൊന്നില്ല അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നില്ല. മുഅദ്ദിന് ഇമാം തക്ബീർ പറഞ്ഞു കഴിഞ്ഞാൽ മുഅദ്ദിൻ തക്ബീർ പറയാം ഉച്ചത്തിൽ, ബാക്കിലുള്ള ആളുകൾക്ക്. പിന്നെ ഇനിയും ബാക്കിലേക്ക് കേൾക്കുന്നില്ലെങ്കിൽ അവിടുന്ന് വേറൊരാളും കൂടി പറയാം. ഒന്നോ ഒന്നിലധികമോ ആളുകൾക്ക് ഇത് പറയാം. കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, തബ്ലീഗിന് വേണ്ടി, തബ്ലീഗ് എത്തിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒഫാത്തെ അടുത്ത സന്ദർഭത്തിൽ ഇമാമായി നിസ്കരിച്ചപ്പോൾ അവിടുത്തെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കും. റസൂലുള്ളാഹിയുടെ തക്ബീർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ അതിന് സുന്നത്തിൽ എന്തിന്റെ അടിസ്ഥാനമുണ്ട്? മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറമിലും ഇതിപ്പോഴും തുടരുന്നത് കാണാം. ചില ആൾക്കാർ എന്തിനാ അത്, അവിടെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ചില സന്ദർഭത്തിൽ മൈക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇമാമ് പറയുന്നത് തൊട്ടു പിന്നിൽ നിൽക്കുന്ന ആൾ പോലും കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ സംഭവം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അത് അവിടെ ആവർത്തിക്കുന്നത്. അതിങ്ങനെ നീട്ടി പാടി പറയേണ്ടതില്ല. പക്ഷേ തക്ബീർ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിച്ചേക്കാം. കമറബിൽ ഇമാം, ഇമാമിന് ചിലപ്പോൾ രോഗം വന്നേക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിന്റെ ശബ്ദം വളരെ പതുക്കെയായിരിക്കും. അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകൾ കുറേ ആളുകൾ ഉണ്ടാവും, ഇമാം എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥ ഉണ്ടായി. ഇമാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇമാമായി കഴിഞ്ഞാൽ അയാൾ ശബ്ദമുയർത്തുക എന്നതാണ് സുന്നത്ത്. ചില ആൾക്കാർ നീട്ടി മണിച്ചിട്ടൊക്കെ പറഞ്ഞാൽ അത് മണിച്ച് ഖുർആൻ ഓതുന്ന പോലെയൊക്കെ തക്ബീർ ചെയ്യുന്നതാണ്. തക്ബീറിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സുന്നത്ത് ഉച്ചത്തിൽ പറയുക, അല്ലാഹു അക്ബർ. ഇത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം അടുത്തയിലേക്ക് ഇത്തക്കാൽ, അടുത്തയിലേക്ക്, അടുത്ത വിവാദത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്, അടുത്തയിലേക്ക് നീങ്ങിയിട്ടുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഉച്ചത്തിൽ പറയണം, തീരെ പതുക്കെ പറയരുത്. ഒരാൾക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞു വെക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് കേൾപ്പിക്കാൻ വേണ്ടി തബ്ലീഗ് നടത്താവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞിട്ട്
വന്നത്.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വല യുഖബ്ബർ, തക്ബീർ ചൊല്ലാൻ പാടില്ല. അൽ മഅ്മൂം, മഅ്മൂം അവസാനിപ്പിച്ചാലല്ലാതെ. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റായിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാലേ മഅ്മൂമ് തുടങ്ങാൻ പാടും. പ്രത്യേകിച്ച് തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിൽ ആരെങ്കിലും ഇമാമിനോട് ഒപ്പമാവുകയോ ഇമാമിനെ മുൻകടക്കുകയോ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നിസ്കാരമില്ല. കാരണം എന്താ? അവൻ ഇമാമിന്റെ പിന്നിലല്ല നിസ്കരിക്കുന്നത്, കാരണം ഇമാമ നിസ്കാരം തുടങ്ങുന്നതിന് മുൻപ് അവൻ തുടങ്ങും. എന്നാൽ അവൻ ഒറ്റക്കാണോ നിസ്കരിക്കുന്നത്? അതുമല്ല. കാരണം എന്താ? ഇമാമ തക്ബീർ ചൊല്ലുമ്പോഴൊക്കെ സുജൂദിൽ ഉറക്കുമ്പോൾ ഇമാമിനെ പിന്തുടരുന്നുണ്ട്. അവൻ മഅ്മൂമുമല്ല, മുൻഫരിദുമല്ല. മുൻഫരിദ് എന്നാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതാണ്, മഅ്മൂം എന്ന് പറഞ്ഞാൽ ഇമാമിനെ പിന്തുടരുന്നത്. രണ്ടുമല്ല, രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിസ്കാരമില്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മഅ്മൂം തുടങ്ങേണ്ടത്. അങ്ങനെയാണ് തക്ബീർ. പല ആളുകളും തെറ്റിക്കാറുണ്ട്. ഇമാം തുടങ്ങുമ്പോഴത്തേക്ക് ചില ആൾക്കാർ കൈയെട്ടി, അല്ലാഹു തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പം കൈയെട്ടിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല, അവന്റെ നിസ്കാരം ബാത്തിലാകുമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇല ഇമാമു ലിയുതമ്മ ബിഹി ഫലാ തഖ്തലിഫു അലൈഹി. ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ്, നിങ്ങൾ ഇമാമിന് എതിരാകാൻ പാടില്ല. ഫഇദാ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീർ പറഞ്ഞാൽ, ഇമാം തക്ബീർ പറഞ്ഞാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇമാം തക്ബീർ പറഞ്ഞു കഴിഞ്ഞു, ഫകബ്ബിറു, അപ്പോൾ നിങ്ങൾ തക്ബീർ പറയുക.
ഇമാമിന്റെ ويرفعهما ممدودتان اصابعه ويجعل كفيه حلق منقبيه واحيانا يبالغ في رفعهما حتى يحاذي بهما اطراف اثنين.
رفع اليدين وكيفيته. رفع ويرتل اليدين عند كايغا وكيفيته هذه الروبه എങ്ങനെ ആണ് കൈ ഉയർത്തേണ്ടത്? ويرفع يديه مع التكبير او قبله او بعده. അവൻ കൈ ഉയർത്താം തക്ബീറിനോടൊപ്പം, തക്ബീറിന് മുൻപ്, തക്ബീറിന് ശേഷം. മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹദീസിൽ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ രൂപങ്ങൾ? തക്ബീർ മുൻപ് ചൊല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. തക്ബീർ ഒപ്പം ചൊല്ല എന്ന് പറഞ്ഞാലോ അല്ലാഹു അക്ബർ. തക്ബീർ ശേഷം ചൊല്ലലോ അല്ലാഹു അക്ബർ. ഈ മൂന്ന് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു. كل ذلك ثابت في السنه عندنا حديث السلفه. ويرفعهما ممدودتا الاصابع. ويرفعهما ممدودتا الاصابع او അവൻ രണ്ട് കൈ ഉയർത്തേണ്ടത് ممدودت الاصابع കൈ വിരലുകൾ പരത്തിക്കൊണ്ടാണ്, മദ് ചെയ്തുകൊണ്ടാണ്, നീട്ടിക്കൊണ്ട് കൈ ഇങ്ങനെ ആക്കിയിട്ടാണ്. ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ചില ആളുകൾ റഫ് തന്നെ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അല്ലെ? നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കും, അത് ഇങ്ങനെ ചില ഇതൊന്നും റഫ് അല്ല. റഫ് എന്ന് പറഞ്ഞാൽ കൈയിനെ ഉയർത്തണം, കൈ ഉയർത്തണം. കൈ ഉയർത്തുമ്പോൾ മന്ദൂദത്തിൽ അസാബിർ വിരലുകൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കണം. അതോടൊപ്പം അവിടെ ശ്രദ്ധിക്കണം, ചേട്ടോ പറയാത്തൊരു വിഷയമുള്ളത്, അവന്റെ കയ്യിന്റെ ബബ്ബിന് ഇതിന്റെ വെള്ള ഭാഗം അത് കിബിലക്ക് നേരെയാകണം. ഇങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, ഇതൊന്നും ശരിയല്ല. ഇങ്ങനെ ഇങ്ങനെ കിബിലക്ക് നേരെ വെളുത്ത ഭാഗം വരണം. വയജ്അലു കഫൈഹി ഹദ്വ മൻകിബൈഹി. അവന്റെ കഫ്, കഫ് എന്നാണ് കൈപ്പത്തി. ഹദ്വ മൻകിബൈഹി അവന്റെ മൻകിബിന് നേരെ. മൻകിബ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ, അതായത് ഈ നമ്മുടെ ഈ തോളും ഈ കൈയും ഇത് രണ്ടും കൂടി യോജിക്കുന്ന ഈ സ്ഥലം, അതാണ് മൻകിബ്. അപ്പൊ ഇങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റു ചില ഹദീസുകൾ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയോടെ എത്താറുണ്ടായിരുന്നു എന്ന ഹദീസ് വിശദീകരിക്കവേ ചില പണ്ഡിതന്മാർ പറഞ്ഞു, തോളിനും ചെവിക്കും ഇടയിലാവുക കൈ ഇങ്ങനെ, തോളിനും ചെവിക്കും ഇടയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ തോളിന് നേരെയാവും. ഈ സ്ഥലത്തിന് ഇടയിൽ എന്ത് ചെയ്യാം? കൈ ഉയർത്താം. ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. പലരും ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കരുത്. അതല്ല റഫ്, റഫ് സ്ഥിരപ്പെട്ട രൂപം ഈ പറഞ്ഞത്. واحيانا يبالغ في رفعهما حتى يحاذي بهما اطراف اذنيه. ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഉയർത്തുന്നത് ധാരാളം വർദ്ധിപ്പിക്കും, എന്നിട്ട് ഏതുവരെ എത്തും? യുഹാദി ബിഹിമ ഉദുനൈ, നബിസ്വല്ലാസ്ലമിന്റെ ചെവിയുടെ നേരെയാകും, അതിന് നേരെയാകും. ചില ആളുകൾ കൈ ഉയർത്തി ഇങ്ങനെ ചെവി ഇങ്ങനെ സ്പർശിക്കും, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. ചെവിയുടെ മേൽ കൈ ഇങ്ങനെ വെക്കുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു. പുസ്തകത്തിൽ തന്നെ അടിക്കുറിപ്പിൽ അതുണ്ടായിരുന്നു, പുസ്തകങ്ങളോ കയ്യിലുള്ള പ്രതിയിൽ അതുണ്ടാണോ? ചെവിയുടെ മുകളിൽ സ്പർശിക്കുക എന്നത് ഹദീസിൽ ചിലപ്പോൾ കൈ അതിനെ നേരെയാക്കുക, കിബിലക്ക് നേരെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയും? കിബിലക്ക് നേരെയാവണം, കൈയിന്റെ വിരല് ആ പിന്നെ നിവർത്തി പിടിക്കണം, ആ കൈയിന്റെ ആ ഈ ഉൾഭാഗം അതായത് ഈ വെളുത്ത ഭാഗം അത് കിബിലക്ക് നേരെയായിരിക്കണം. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് വല്ലാതെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കരുത് വിരലുകൾ, നിങ്ങളെ പരത്തിയിട്ട് പിടിക്കരുത് വിരലുകൾ, വല്ലാതെ കൂട്ടിയും പിടിക്കാൻ പാടില്ല, വല്ലാതെ പരത്തി പിടിക്കാൻ പാടില്ല. ഒരു നടുവിൽ ചെറിയ തഫ്രീജ് യസീയറൻ, ഒരു ചെറിയ തഫ്രീജ് ഉണ്ടാവാം, ചെറിയ വിടവ്. ഇപ്രകാരമാണ് കൈ ഉയർത്തേണ്ടത്, ഇപ്രകാരമാണ് കൈ ഉയർത്തേണ്ടത്.
ثم يضع يده اليمنى على اليسرى اخر التكبير وهو من سنن الانبياء عليهم الصلاه والسلام وامر به رسول الله صلى الله عليه وسلم اصحابه فلا يجوز اجلالهما.
وضع اليدين وضع وكل وضع اليدين عند كيغلهم وكل وكيفيته അതിന്റെ രൂപം എങ്ങനെയാണ് കൈ വെക്കേണ്ടത്, കൈ ഉയർത്തി നീ കൈ വെക്കണം, എങ്ങനെയാണ് കൈ വെക്കേണ്ടത്. ثم يضع يده اليمنى على اليسرى عقب التكبير, തക്ബീറിന് ശേഷം അവൻ വെക്കണം يده اليمنى വലത് കൈ على اليسرى ഇടത് കൈ, ഇടതു കൈയിന്റെ മുകളിൽ വലത് കൈ അവൻ വെക്കണം. കൈ വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വെക്കുക എന്നതിന് രണ്ട് രൂപമുണ്ട്. ഒരു രൂപം അവിടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് അടുത്തേക്ക് വായിക്കാം. വഹുവ മിൻ സുനനിൽ അൻബിയായി അലൈഹിം സ്വലാത്തു വസ്സലാം, നബിമാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ് കൈ വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വെക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നഹ്നു മആശറൽ അൻബിയാ امرنا بتاجيل السحور وتاجيل الافطار وان نضع ايماننا على وان نضع ايماننا على شمائلنا. ഞങ്ങൾ നബിമാരുടെ സമൂഹം മൂന്ന് കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത്തായം വൈകിപ്പിക്കാനും നോമ്പ് തുറ നേരത്തെയാക്കാനും വലതു കൈ ഇടതു കൈയിന്റെ മുകളിൽ വെക്കാനും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഏതിലാ വിടാ റുക്ന സുന്നത്ത വാജിബ ഏതാ സുന്ന? കാരണം എന്താ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ തുടക്കത്തിൽ സുന്നത്താണെങ്കിൽ അത് പ്രത്യേകം പറയില്ല. وامر به رسول الله صلى الله عليه وسلم اصحابه فلا يجوز استالهما. കൈ താഴ്ത്തി ഇടുക എന്നത് അനുവദനീയമല്ല. والله اعلم الشيخ سليمان الرحيلي ഇത് വിശദീകരിക്കാൻ അദ്ദേഹം പറഞ്ഞു, ഫഖിന്റെ കിതാബുകളിൽ ഒന്നിലും തന്നെ കൈ താഴ്ത്തി ഇടുക എന്നത് അനുവദനീയമല്ല എന്ന് മുൻഗാമികളിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടിയാൽ മക്റൂഹ് വെറുക്കപ്പെട്ടത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വലാ യജൂസ് എന്ന് പറഞ്ഞാലല്ല അനുവദനീയമല്ല, ഹറാമാണ് എന്ന്. ഹറാം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഷൗക്കാനി വഴി. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിന്റെ അസല് അതിന്റെ മെയിൻ ബുക്ക് ആ പുസ്തകത്തിൽ ഷെയ്ഖുമത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പുസ്തകത്തിൽ പറഞ്ഞു മുൻഗാമികളിൽ ഒരാൾ തന്നെ ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ അഭിപ്രായം നാം സ്വീകരിക്കുമായിരുന്നു, പറയാത്തത് കൊണ്ട് തന്നെ അത് പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ യജൂസു ഇസ്ദാലുഹുമ, അത് താഴ്ത്തി ഇടുന്നത് അനുവദനീയമല്ല എന്ന് പറയുന്നത് ശരിയല്ല, മറിച്ച് മക്റൂഹ് ഔ മുഖാലിഫുൻ ലിസ്സുന്ന, സുന്നത്തിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ എപ്പോഴും വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് നമസ്കരിച്ചത്. ഹദീസിൽ സ്ഥിരപ്പെട്ടത് മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് താഴ്ത്തിയിടുക എന്നത് മക്രൂഹാണ് എന്ന് പറയാൻ അനുവദനീയമല്ല. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ, റസൂൽ ഒരു കാര്യം ചെയ്യുകയോ ദിക്കറായി പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സുന്നത്താണ്. പ്രത്യേകിച്ച് വുജൂബിന്റെ കൽപ്പന വന്നിട്ടില്ല. ഒന്ന്, രണ്ട്, സലഫുകളിൽ ഒരാളും തന്നെ അതിന് വിരുദ്ധമായി വാജിബ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ, ചിലർ പറയുന്നത് പോലെ ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള, അദ്ദേഹം മുൻഗാമികൾക്കില്ലാത്ത കുറേ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇല്ല, അദ്ദേഹം സ്വന്തം കിതാബുകളിൽ വെച്ച ഷർത്തുകളിൽ ഒന്നാണ് ആദ്യകാല മൂന്ന് തലമുറകളിൽ ആരെങ്കിലും ഒരാൾ പറയാത്ത ഒരഭിപ്രായവും അദ്ദേഹം തന്റെ പുസ്തകങ്ങൾ എടുത്തു കൊടുത്തിട്ടില്ല. അത് ചിലപ്പോ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, ചിലപ്പോ അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം എഴുതിയ ഈ അഭിപ്രായം അതിന് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ അസലു കിതാബിൽ, ഇതിന്റെ മൂല ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വലത് കൈ ഇടത് കൈയിന്റെ മുകളിൽ വെക്കുക എന്നത് സുന്നത്താണ്. അതാണ് നബിമാർ അവരുടെ നിസ്കാരങ്ങളിൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നിസ്കാരത്തിൽ കൈ വെക്കേണ്ടത്? രണ്ട് രൂപങ്ങളാണ് അടിസ്ഥാനപരമായി ഉള്ളത്. ഒന്നല്ലെങ്കിൽ കൈ വെക്കുക, അല്ലെങ്കിൽ കൈ പിടിക്കുക. വെക്കുന്നതിന് രണ്ട് രൂപമുണ്ട്, പിടിക്കുന്നതിന് ഒരു രൂപമുണ്ട്. കൈ വെക്കുക എന്നത് ഒരു രൂപം അവിടെ കൊടുത്തിട്ടുള്ളത്. വയദഉൽ യുംന അലാ ദ്വഹരിൽ യുസ്ര, വലത് കൈ ഇടതു കൈയിന്റെ ദ്വഹറിൽ. ദ്വഹർ എന്നാണ് ഇതാണ്, ഇടത് കൈയിന്റെ ദ്വഹർ എന്നാണല്ല ഈ നമ്മുടെ കൈയിന്റെ കറുത്ത ഭാഗം, കൊളുത്ത ഭാഗത്തെ കറുത്ത ഭാഗം, കറുത്ത ഭാഗം അതാണ് ദ്വഹർ, പുറം ഭാഗം അതാണ് ദ്വഹർ. അതിന്റെ മുകളിൽ ആരെ വെക്കണം? ആ വലത് കൈ വെക്കണം. എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എന്തിന് പറയാൻ ഇടുപ്പോ മണിബന്ധം അല്ലേ. കൈ കൈപ്പത്തിയുടെയും ഈ കൈയിന്റെയും ഇടയിലുള്ള അതിന്റെ ഭാഗം, രണ്ടു ചേരുന്ന സ്ഥലം, ആ അതാണ് റുസ്ഖ്. റുസ്ഖിന്റെ മുകളിൽ വെക്കാം. ഇങ്ങനെ കൈ ഇവിടെ വെച്ചു, റുസ്ഖ് തന്നെ. ഇതാണ് ഈ ഭാഗമാണ് സാഇദ്, ഇതിന്റെ മുമ്പിൽ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെക്ക, ഇതാണ് വദഅ്. റുസ്ഖിന്റെ മുകളിൽ ഇങ്ങനെ വെക്ക, ഇതാണ് വദഅ്. വദഅ് ഇതാണ്, മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ വദഅിന്റെ രൂപം കൈ കുറച്ചുകൂടി, വലത് കൈ കുറച്ചുകൂടി കയറ്റി സാഇദിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക, അതായത് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ വെക്കുക, അതാണ് വദഉ്. ഇതാണ് വദഉിന്റെ രണ്ടാമത്തെ രൂപം. അത് ശേഷം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല, പുസ്തകങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതോ ഇതോ ചെയ്യാം. വതാറതൻ യഖ്ബിദു ബിൽ യുംന അലൽ യുസ്ര, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ രൂപം പിടിക്കലാണ്, കൈകൊണ്ട് പിടിക്കാം. പിടിക്കേണ്ടത് എങ്ങനെയാണ്? റുസ്ഖിന്റെ മുകളിലാണ് പിടിക്കേണ്ടത്. റുസ്ഖിതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ മണി കണ്ടത്, അതിന്റെ മുകളിലാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ പിടിക്ക, ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഈ മൂന്ന് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപം. മനസ്സിലായില്ലേ മൂന്ന് രൂപങ്ങൾ?
محل الوضعين ويضعهما على صدره فقط الرجل والمرأة في ذلك سواء ولا يجوز أن يضع يده اليمنى على حاصرته
محل الوضع എവിടെ ആണ് കൈ വെക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ മുജാഹിദികളെ എല്ലാത്തവരും വേർതിരിക്കുന്ന മസ്അലയാണ് മഹല്ലുൽ വദഅ്. എവിടെയാണ് കൈ വെക്കേണ്ടത്? വയബഉഹുമ അലാ ഖദ്രിഹി ഫഖത്, അത് നെഞ്ഞിൽ മാത്രമാണ് വെക്കേണ്ടത്. ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും എന്തെങ്കിലും ഒരു ദുർബലത ഉള്ള ഹദീസുകളാണ്. എല്ലാ ഹദീസുകളും എവിടെയാണ് കൈവെക്കേണ്ടത് എന്ന് അറിയിക്കുന്ന എല്ലാ ഹദീസുകളിലും എന്തെങ്കിലും ഒരു ദുർബലതയുണ്ട്. അതിലേറ്റവും പ്രബലമായ ഹദീസ് വാഹിലു ഇബ്നു ഹജറിന്റെ ഹദീസാണ്, ഏറ്റവും പ്രബലമായത്. അതും പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രബലമായ ഹദീസ് കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായത് സ്വീകരിക്കുക എന്ന അർത്ഥത്തിലാണ് സ്വദറിന് മുകളിൽ, നെഞ്ഞിനു മുകളിൽ കൈവെക്കുക എന്ന കാര്യം പറയുന്നത്. ആണും പെണ്ണും ഈ കാര്യത്തിൽ തുല്യരാണ്. അതെല്ലാ കാര്യത്തിലും ഇപ്പൊ ഇത്രയും പറഞ്ഞ നിയമങ്ങളിലൊക്കെ സ്ത്രീകൾ പുരുഷന്മാരുടെ പകുതിയാണ്. ഒരു നിയമം സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേക തെളിവ് വേണം. എല്ലാത്തടത്തോളം കാലം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും. പ്രത്യേകമായി സ്ത്രീകൾക്ക് വേറെ നിയമം വന്നിട്ടുണ്ടെങ്കിലല്ല. ويضعهما على صدره فقط الرجل والمرأة في ذلك سواء. ശ്രദ്ധിക്കേണ്ട കാര്യം, നെഞ്ഞിൽ വെക്കുക എന്നതാണ് ഏറ്റവും സുന്നത്തിനോട് യോജിച്ചത്. കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ഏറ്റവും പ്രബലമായത് അതാണ്. എന്നാൽ ഈ വിഷയത്തിലുള്ള അതിരി കവിഞ്ഞ തശദ്ദുദ് അത് നല്ലതല്ല. അത് പണ്ഡിതന്മാരും മുൻഗാമികളോ പിൽക്കാലക്കാരോ ആരും പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അതിന് കുറച്ച് താത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഇതാണ് സുന്നത്തിൽ വന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരാളെ പ്രശ്നക്കാരനാക്കാനോ ഒന്നും അനുവാദമില്ല. കാരണം പൊതുവെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ട്. ولا يجوز ان يضع يده اليمنى على خاصرته ولا يجوز ان ودنيه الا ان يضع وكذا يمد اليمنى يده اليمنى അവന്റെ വലതുകൈ على خاصرته خاصرته എന്ന് പറഞ്ഞാൽ ഇത് ഇടുപ്പ്. ഇടുപ്പിന്റെ മേൽ കൈ വെക്കൽ, നിസ്കാരത്തിൽ ഇടുപ്പിന്റെ മേൽ കൈ വലത് കൈ വെക്കുക എന്നുള്ളത് കൂടുതൽ മോശം. എടുത്ത് കൈ വെക്കാന്നുള്ളതും അനുവദനീയല്ല. നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നത്, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ രണ്ട് കൈയും ഇടുപ്പുമ്മ കുത്തിയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വലത്തേ കൈ മാത്രം കുത്തി അടുത്തേ കൈ നിൽക്കുക, അല്ലെങ്കിൽ അടുത്തേ കൈ കുത്തിയിട്ട് വലത്തേ കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക എന്നത് അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് കറാഹത്താണ് എന്നാണ്. അല്ലാഹു അലം ഈ വിഷയത്തിൽ വന്ന ഹദീസ് കടുത്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ലിയുമ്ന അലാ ഖാസിറതി എന്ന ഹദീസിൽ നഹി റസൂൽ വിലക്കി എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിലെ ശരിയായ അഭിപ്രായം അത് ഹറാമാണ് എന്നതാണ്. അതായത് ഇങ്ങനെ കൈ രണ്ട് ഇടുപ്പിലായി വെക്കുക, ഒരു കൈയാവട്ടെ രണ്ട് കൈയാവട്ടെ ഇടുപ്പിൽ കൈകുത്തി നിൽക്കുക, നിസ്കാരത്തെ നിൽക്കുക എന്നത് ഹറാമാണ്. വല്ലാഹു തആല അഅലം.
الخشوع والنظر الى موضع السجود
നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞു ഇൻഷാഅല്ലാഹ്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാഅല്ലാഹ് ബാക്കി പാഠം എടുക്കാം. വഹാദ വല്ലാഹു തആല അഅലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറകത്തുഹു. അമ്മ നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞാൽ അറിയിക്കാം ഭക്ഷണത്തിന്റെ കാര്യം.